السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين. اللهم أجرنا من النار وأدخلنا الجنة. أما بعد، شيخ الإسلام بن تيمية رحمه الله دهتنا على عقيدة الواسطية إني نمكوا أيكان الذي وقوله: ما منعك أن تسجد لما خلقت بيدي؟ وقالت اليهود: يد الله مغلولة، غلت أيديهم ولعنوا بما قالوا: بل يداه مبسوطتان ينفق كيف يشاء. إذن منب نمر كجنة درس الأوسان ويجد الله من ده വജ്ഹന്ന സിഫത്ത് തെളിയിക്കുന്ന ആയത്തുകളാണ്. ആ ആയത്തുകൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എടുത്തുദ്ധരിച്ചതാണ്. ഇൽമുകളിൽ ഏറ്റവും ഷറഫായ ഇൽം അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ്. കാരണം ഏതൊരു ഇൽമും അതെന്ത് വിഷയമാണോ അതിൽ ഉൾക്കൊള്ളുന്നത്, അതിനനുസരിച്ചാണ് അതിൻ്റെ ശ്രേഷ്ഠത. അങ്ങനെ വന്നാൽ ഏറ്റവും ശ്രേഷ്ഠത റബ്ബിനാണുള്ളത്. എല്ലാ അളമത്തും ജലാലത്തും റബ്ബിനാണ്. റബ്ബിനെ കുറിച്ചുള്ള ഇൽമ്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ഏറ്റവും ഷറഫായ ഇൽമ്. മാത്രമല്ല, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുക, അവനെ കുറിച്ച് നന്നായി അറിഞ്ഞാലാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്: ഇന്നമാ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിനെ അവന്റെ അടിമകളിൽ വെച്ച് ഭയപ്പെടുന്നവർ ഉലമാ മാത്രമാണ്, ഇൽമുള്ളവർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ റബ്ബിനെ കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കുകയും അതുപോലെ റബ്ബിന്റെ ദീൻ പഠിക്കുകയും ചെയ്തവർ. റബ്ബിനെ കുറിച്ച് ആരെങ്കിലും ശരിക്ക് പഠിക്കാതെ അവന്റെ ദീൻ മാത്രം പഠിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ ഒരു ആലിമാവുകയില്ല, അള്ളാഹുവിന് അവന് ഭയമുണ്ടാവുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് നന്നായി പഠിക്കുകയും അവന്റെ ദീൻ പഠിക്കുകയും ചെയ്താലേ അള്ളാഹുവിനെ പേടിയുള്ള ആലിം ആവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ: ഇന്നമാ അഅലമുകും ബില്ലാഹി വഅഖ്ഷാകും ലഹു അന. നിങ്ങളിൽ വച്ച് റബ്ബിനെ ഏറ്റവും നന്നായി റബ്ബിനെ കുറിച്ച് അറിഞ്ഞവനും റബ്ബിനെ നന്നായി ഭയപ്പെടുന്നവനും ഞാനാകുന്നു. റബ്ബിനെ ഏറ്റവും നന്നായി അറിയുന്നവനും റബ്ബിനെ ഭയപ്പെടുന്നവനും. ഇൽമും റബ്ബിനോടുള്ള ഖശിയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു, ഒരുമിച്ച് പറഞ്ഞു. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് പഠിക്കുക എന്നത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോടെ അങ്ങനെ ചെയ്യുന്ന മുസ്ലിമിന് റബ്ബിനോടവന് മഹബ്ബത്തുണ്ടാകും. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ മഹബ്ബ അവന്റെ കൽബിലുണ്ടാകും. അതുപോലെ അള്ളാഹുവിന്റെ ആളമത്തെ അവൻ മനസ്സിലാക്കിയാൽ അവൻ റബ്ബിനെ ഭയപ്പെടും, റബ്ബിനോട് ഹയാ ഉള്ളവനാകും, ലജ്ജയുള്ളവനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇസ്തഹ്യൂ മിൻ അല്ലാഹി ഹഖൽ ഹയാ, ഇസ്തഹ്യൂ മിൻ അല്ലാഹി ഹഖൽ ഹയാ. അള്ളാഹുവിനോട് നിങ്ങൾ യഥാർത്ഥ ഹയാ കാണിക്കുക, ലജ്ജയുള്ളവനാവുക റബ്ബിനോട്. നമ്മളൊരു തോന്നിവാസമോ ഒരു വൃത്തികേടോ വൃത്തികെട്ട വാക്കോ പ്രവൃത്തിയോ പറയാൻ ആർക്കെങ്കിലും തോന്നിയാൽ, ബഹുമാനിക്കുന്ന നമ്മൾ ആദരിക്കുന്ന ആരെങ്കിലും കേൾക്കുമെന്നോ കാണുമെന്നോ തോന്നിയാൽ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നേക്കും, നമ്മൾ ചെയ്യാതിരുന്നേക്കും. എങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഹയാ ലജ്ജ വേണ്ടത് അള്ളാഹുവിനോടാണ്. ഏത് സമയത്താണ് റബ്ബിന്റെ കാഴ്ചയിൽ നിന്ന് നീ നിനക്ക് മാറാൻ സാധിക്കുന്നത്? അള്ളാഹു കാണാതെ, അള്ളാഹു കേൾക്കാതെ, അള്ളാഹു അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. അള്ളാഹുവിന്റെ വജ്ഹ് എന്ന സിഫത്തിനെ കുറിച്ചാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അള്ളാഹുവിന് വജ്ഹുണ്ട്, അഥവാ അവന് മുഖമുണ്ട്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അവനെ പോലെ ഒരാളുമില്ല. അവന്റെ മുഖമെന്നാൽ ഏതെങ്കിലും ഒരു പടപ്പിൻ്റേതുപോലെയല്ല, ഒരാളെയും പോലെയല്ല, മറിച്ച് അവന്റെ ജലാലത്തിനും ആളമത്തിനും യോജിച്ച മുഖമാണ് അവന്റേത്. അതുപോലെ അള്ളാഹുവിന്റെ ദാതിയായ മറ്റൊരു സിഫത്താണ്, അഥവാ അവനിൽ തന്നെയുള്ള അവന്റെ ഒരു വിശേഷണമാകുന്നു, ലഹു യദാൻ, അള്ളാഹുവിന് ഇരു കൈകളുണ്ട്, അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട് എന്നത്. അള്ളാഹുവിന്റെ കൈകൾ എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരിക്കലും നമ്മുടെ കൈ പോലെയോ ഏതെങ്കിലും ഒരു പടപ്പിന്റെ കൈകൾ പോലെയോ സങ്കല്പിക്കാൻ നമുക്ക് പാടില്ല. എന്നാൽ കൈയുണ്ടെന്ന് പറയാൻ പാടില്ല എന്ന് ചിലർ പറയും, കാരണം കൈയുണ്ടെന്ന് പറഞ്ഞാൽ പടപ്പിനെ പോലെയായി പോകും എന്ന് ചിലർ പറയും. അങ്ങനെ പറയാൻ പാടില്ല, കാരണം അള്ളാഹു പറഞ്ഞ സിഫത്തിനെ നിഷേധിക്കാൻ നമുക്ക് പാടില്ല. അത് വിശ്വസിക്കണം, അലീമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിന്റെ അർത്ഥം മഅലൂം, അതെല്ലാവർക്കും അറിയുന്നതാണ്. യദെന്ന് പറഞ്ഞാൽ കൈ എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. വൽകൈഫു മജ്ഹൂൽ, എന്നാൽ അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഈമാനു ബിഹി വാജിബ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അത് എങ്ങനെയെന്ന് ചോദിക്കൽ, അത് അതിനെക്കുറിച്ച് ചോദിക്കൽ, അത് ബിദ്അത്താണ്, അത് പുത്തൻവാദവും പിഴച്ച മാർഗവുമാണ്. കാരണം റബ്ബ് എങ്ങനെയെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് റബ്ബിന്റെ സിഫത്തുകളും നമുക്കറിയില്ല. അള്ളാഹു പറഞ്ഞു തന്നത് അതുപോലെ വിശ്വസിക്കുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അതുപോലെ വിശ്വസിക്കുക മാത്രമേ മാർഗമുള്ളൂ. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച രീതി ഇതാണ്. നോക്കൂ, അവന്റെ ഇരു കൈകൾ അവനുണ്ട് എന്ന് തെളിയിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ഒന്ന് സൂറത്തു സാദിലെ 75-ാമത്തെ ആയത്ത്, അള്ളാഹു പറഞ്ഞു, മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദൈ, ഇബ്ലീസിനോടുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ്, മാ മനഅക, നിന്നെ തടഞ്ഞതെന്താണ്, അൻ തസ്ജുദ, സുജൂദ് ചെയ്യുന്നതിൽ നിന്ന്, ലിമാ ഖലഖ്തു ബിയദൈ, ഞാൻ എന്റെ ഇരു കൈകൾ കൊണ്ട് സൃഷ്ടിച്ചവന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്ത്. അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു. ആ സുജൂദ് ആദമിനുള്ള ഇബാദത്തല്ല, ആദമിനുള്ള ഇബാദത്തല്ല, മറിച്ച് അത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാനാണ് അതിലുള്ളത്. നമ്മൾ കഅബ തവാഫ് ചെയ്യുന്നത് പോലെ, അൽഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് പോലെ, അത് വലം വെക്കാനും, അത് ഇടം വെക്കാനാണ്, വലം വെക്കലല്ല, ഇടം വെക്കാനും, അതുപോലെ ഹജറുൽ അസ്വദ് ചുംബിക്കാനും ഒക്കെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് മാത്രമേ അതിലുള്ളൂ. അതിന് ഇബാദത്ത് ചെയ്യലല്ല, അത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്. കാരണം അത് അള്ളാഹ പഠിപ്പിച്ചതാണ്, അള്ളാഹു ഒരു സുൽത്താൻ അതിന് ഇറക്കിയിട്ടുണ്ട്, തെളിവിറക്കിയിട്ടുണ്ട്. എന്നാൽ അതല്ലാത്തത് ലാത്തെയും ഉസ്സയും മനാത്തെയും അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞെന്താ, മാ അൻസൽ അല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു ഒരു തെളിവും അതിന് ഇറക്കിയിട്ടില്ല. അവരെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. ഒരാളെയും ഇബാദത്ത് ചെയ്യരുത് എന്നാണ് റബ്ബ് പറഞ്ഞത്. മറിച്ച് റബ്ബിനെ അനുസരിക്കൽ അത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്. അത് ബഹുമാനത്തിന്റെ ഒരു സുജൂദ്. പഴയ ഉമ്മത്തുകൾക്ക് അള്ളാഹു അത് അനുവദിച്ചിരുന്നു, പഴയ കാല സമുദായങ്ങൾക്ക്. നമ്മൾ അറിഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, ലിക്കുല്ലിൻ, അള്ളാഹു ഓരോ ഉമ്മത്തുകൾക്കും ശിറാഅത്തൻ വമിൻഹാജ, അള്ളാഹു അവർക്ക് നിയമങ്ങളും മാർഗങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദീൻ എല്ലാവരുടേതും ഒന്നാണ്, വിശ്വാസം, തൗഹീദ്, അതേപോലെ പരലോകത്തിലുള്ള വിശ്വാസം, ഇതൊക്കെ ഒന്നാണ്. അതുപോലെ എല്ലാ കാലത്തും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുണ്ട്, വ്യഭിചാരം പോലെ, കൊലപാതകം പോലെ, അങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ പോലെ. അതല്ലാതെ വേറെ ചില കാര്യങ്ങളിൽ ശരീഅത്തിന്റെ ഈ മതനിയമങ്ങളുടെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാകും. പഴയകാല ഉമ്മത്തുകൾക്ക് ചില കാര്യങ്ങൾ അനുവദനീയമായിരിക്കും, ഈ ഉമ്മത്തിനത് പാടില്ല. അവർക്ക് ചിലത് ഹറാമായിരിക്കും, ഈ ഉമ്മത്തിന് അനുവദിക്കപ്പെട്ടിരിക്കും. അതെന്തിനനുസരിച്ചിട്ടാണ്? ഓരോ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ശാരീരികമായ ശേഷിക്കും, അവരുടെ ഉൾക്കൊള്ളാനുള്ള ബൗദ്ധിക ശേഷിക്കുമൊക്കെ അനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതുപോലെ അള്ളാഹു ബനു ഇസ്രായേലർക്ക് പല മാംസങ്ങളുടെയും അതിന്റെ കൊഴുപ്പ് അള്ളാഹു ഹറാമാക്കിയിരുന്നു. ശനിയാഴ്ച മീൻ പിടിക്കുക അള്ളാഹു പഴയ ചില ഉമ്മത്തുകൾക്ക് ഹറാമാക്കിയിരുന്നു. അതുപോലെ നിസ്കാരത്തിന്റെ രൂപം, നോമ്പിന്റെ രൂപം, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ ഉമ്മത്തിനനുസരിച്ച് അവരുടെ ശരീരപ്രകൃതിക്കും അവരുടെ ശാരീരിക ശേഷിക്കും അവരുടെ മാനസികമായ ശേഷിക്കുമൊക്കെ അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നിയമമാക്കി. ചില നിയമങ്ങളൊക്കെ അവരുടെ കുഫറും അവരുടെ തോന്നിവാസവും കാരണത്താൽ കടുത്ത നിയമങ്ങൾ പഴയ ആളുകൾക്ക് അള്ളാഹു ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ എല്ലാ ഉമ്മത്തുകൾക്ക് അള്ളാഹു ഏർപ്പെടുത്തിയ നിയമങ്ങളിൽ വച്ച് ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ഉന്നതമായതുമായ നിയമങ്ങളാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നമുക്ക് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, അഹബ്ബുദ്ദീൻ ഇലല്ലാഹ് അൽഹനീഫിയത്തു സംഹ. അഹബ്ബുദ്ദീൻ ഇലല്ലാഹ് അൽഹനീഫിയത്തു സംഹ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ദീൻ അൽഹനീഫിയ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനായ അസംഹ, വിട്ടുവീഴ്ചയുടെ ദീനായ ഈ ദീനാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവതരിപ്പിച്ച ദീനാകും. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള വിട്ടുവീഴ്ചയല്ല. അള്ളാഹു വാജിബാക്കിയതൊക്കെ ചെയ്യേണ്ടതാണ് കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിട്ടുവീഴ്ചയല്ല, മറിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ എളുപ്പമാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് ആദ്യം ഈ ലോകത്ത് തന്നെയാണ് നന്മ. നിസ്കാരം നോക്ക്, ഔജബുൽ വാജിബാത്, വാജിബുകളിൽ ഏറ്റവും വലിയ വാജിബ് അത് നിസ്കാരമാണ്. എത്ര എളുപ്പമാണ് നിസ്കാരം, അഞ്ചു നേരത്തെ നിസ്കാരം. എല്ലാം കൂടി കൂട്ടിയാൽ എത്ര സമയം വേണ്ടി വരും അതിന്? അഞ്ചും കൂട്ടിയാൽ തന്നെ വളരെ എളുപ്പമാണ്. ജക്കാത്ത് നോക്ക്, എത്ര എളുപ്പമാണ്. സമ്പന്നൻ അവൻ എല്ലാ ആളുകളും കൊടുക്കണം എന്നല്ല, മറിച്ച് അതിന് നിസാബുണ്ട്, ഒരു പരിധി സമ്പത്തെത്തണം എങ്കിൽ മാത്രമേ കൊടുക്കണ്ടൂ. കൊടുക്കുന്നത് എങ്ങനെ, അവന്റെ സമ്പത്ത് ഒന്നാകെ കൊടുക്കണോ വേണ്ട, പകുതി കൊടുക്കണോ വേണ്ട, കാൽഭാഗം കൊടുക്കണോ വേണ്ട, 2.5%, അത് കൃഷി ചെയ്തതാണെങ്കിൽ അത് നനക്കാനൊക്കെ പാടുപെട്ട് നനച്ചതാണെങ്കിൽ വെറും 5%, അതിന്റെ വിളവെടുപ്പിന്റെ സമയത്ത് നനക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, മഴ കൊണ്ടൊക്കെ നന്ന് അങ്ങനെ കിട്ടുന്ന വിളകളാണെങ്കിൽ എല്ലാ വിളകൾക്കുമില്ല, കഴിക്കാനും സൂക്ഷിച്ചു വെക്കാനും അളക്കാനും തൂക്കാനും ഒക്കെ സാധിക്കുന്ന വിളകൾക്ക് മാത്രമേ ഉള്ളൂ 10%. നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 20%, അതുപോലും ഒന്നില്ല, ഒരു 25%. നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അതിന്റെ എത്രയാണ് സക്കാത്ത്? 20%. അതിന്റെ പോലും 25%. നിധി ഒരു ചെലവില്ലാതെ വെറുതെ കിട്ടുന്നല്ലേ. അപ്പൊ ഇങ്ങനെ എത്ര എളുപ്പമുള്ളതാണ് സക്കാത്ത്. സമ്പന്നന്റെ സമ്പത്ത് അത് നശിപ്പിച്ചു കളയുന്നില്ല, എന്നാലോ അവന്റെ സമ്പത്ത് വളരെ അവനത് കൊടുത്താൽ ഒട്ടും ഏശുക പോലുമില്ല. പാവങ്ങൾക്കോ അത് വളരെ ഉപകാരവുമായിരിക്കും, കിട്ടുന്നവനത് വളരെ ഉപകാരവുമായിരിക്കും. നോമ്പ് നോക്ക്, വർഷത്തിൽ ഒരു മാസം, ഒരു മാസം ഒന്നായിട്ട് അങ്ങ് പട്ടിണി എടുക്കാനല്ല, മറിച്ച് അതാ ഫജർ തൊട്ട് തുലുഉൽ ഫജർ തൊട്ട് ഗുറൂബു ശംസ് വരെ, ഫജർ പ്രഭാതം പൊട്ടി വിടരുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ സമയം മാത്രം അള്ളാഹു സുബ്ഹാനഹു തആല ഭക്ഷണവും വെള്ളവും ഹറാമാക്കി, ഭാര്യാഭർത്തൃ ബന്ധം ഹറാമാക്കി. വെയിലുള്ളണം നിന്നോട് പറഞ്ഞിട്ടില്ല, സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ ശരീരത്തെ പീഡിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് നിന്റെ ശരീരത്തിനും മനസ്സിനും എല്ലാ ഖൈറും ലഭിക്കുന്ന നോമ്പ്. ഹജ്ജ് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ നിർബന്ധമുള്ളൂ, അതും അതിന് മനസ്തത്താ ഇലൈഹി സബീല, അതിനുള്ള കഴിവും ശേഷിയും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രം. എത്ര എളുപ്പമാണ് അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ. അതിനേക്കാളും എളുപ്പമാണ് അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്, വളരെ എളുപ്പമാണ് അത്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നോക്ക്, വൃത്തികെട്ടത്, സലീമായ ബുദ്ധിയുള്ള, നേർബുദ്ധിയുള്ള, കേടുവരാത്ത ബുദ്ധിയുള്ള ഏതൊരാൾക്കും തെറ്റാണെന്ന് മനസ്സിലാകുന്നതാണ് അതൊക്കെ അള്ളാഹുവിൽ പങ്കുചേർക്കുക. കൊലപാതകം, വ്യഭിചാരം, മദ്യപാനം, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നോക്ക്, ചതിയും വഞ്ചനയും കളവും, ആർക്കാണ്, ഏത് നല്ല മനസ്സുള്ള ആൾക്കാണ് ഇതൊക്കെ ഇഷ്ടപ്പെടാൻ സാധിക്കുക? എത്ര നല്ല ദീനാണിത് അൽ ഹനീഫിയത്തു സംഹ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോക ജീവിതത്തിന് ഒരു രക്ഷയോ ശിക്ഷയോ തീരുമാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കൂടി ഈ ജീവിതം തന്നെയാണ് ഖൈർ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് മുസ്ലിമായി അല്ലാഹുവിനനുസരിച്ച് ജീവിച്ച്, ഇങ്ങനെ ഈ ദീനനുസരിച്ച് ജീവിച്ചു പോകുന്നതിന് മരണത്തിന് ശേഷം ഒരു സ്വർഗമോ ഇതനുസരിക്കാത്തവരൊരു നരകമോ ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ കൂടി ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കലാണ് ഏറ്റവും ഖൈറായ, ഏറ്റവും നല്ല ജീവിതം. പക്ഷെ അങ്ങനെയല്ല, ഒരിക്കലുമല്ല, കല്ല, അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗവും നരകവും. ഈ ലോകത്തെ ജീവിതത്തിന് അള്ളാഹു പ്രതിഫലം വെച്ചിട്ടുണ്ട്. زعم الذين كفروا ألا يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم فذلك على الله يسير. ك കാഫറുകൾ പറഞ്ഞു നിങ്ങളെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കാനല്ല ഇല്ല എന്ന്. ഖുൽ ബല വറബ്ബി, പറയൂ എന്റെ റബ്ബ് തന്നെ സത്യം, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നീട് നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് വിവരമറിയിച്ചു തരിക തന്നെ ചെയ്യും. അള്ളാഹുവിന് അത് എളുപ്പമാണ്. അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട്, ഇവിടെ ചെയ്തതിന് രക്ഷയും ശിക്ഷയും ഉണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവന് കൈകളുണ്ട് എന്ന് പറയുന്നതാണ് ഈ ആയത്ത്. സുജൂദ് ചെയ്യാൻ, ആദമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്ലീസിനോട് കൽപ്പിച്ചു, മലക്കുകളോട് എല്ലാവരോടും കൽപ്പിച്ചു. മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു അവൻ. യഥാർത്ഥത്തിൽ അവൻ മലക്കല്ല, മലക്കുകളുടെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നു. അള്ളാഹു പറഞ്ഞില്ലേ കാന മിനൽ ജിൻ, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. അവൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തില്ല. അള്ളാഹു ചോദിച്ചു നോക്ക്, മാ മനഅക, നിന്നെ തടഞ്ഞത് എന്താണ്? അൻ തസ്ജുദ, സുജൂദ് ചെയ്യാൻ. ലിമാ ഖലഖ്തു ബി യദയ്യ, എന്റെ ഇരു കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യുന്നതില്ലെന്ന് നിന്നെ തടഞ്ഞതെന്ത്? ഞാൻ കൽപ്പിച്ചതാണ്, അള്ളാഹു കൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നതാണ്. അള്ളാഹു കൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നതാണ് അടിമകളുടെ ബാധ്യത. കാരണം നമ്മൾ ആബിദാണ്, അള്ളാഹു റബ്ബാണ്. ഇവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു എന്തു പറഞ്ഞു? എന്റെ ഇരു കൈകൾ കൊണ്ട് പടച്ചത് എന്ന്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്ന് ഒരു അസർ വന്നിട്ടുണ്ട്. ഒരു അസർ, പണ്ഡിതന്മാർ പറയുന്ന ഇതിന് മർഫൂഇന്റെ ഹുക്കുമുണ്ട് എന്ന് പറഞ്ഞ ചില സഹാബികൾ പറഞ്ഞ ചില വാക്കിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുടെ വിധി അതിന് കണക്കാക്കപ്പെടും. റസൂലുള്ളാഹി ഹദീസ് അല്ലെങ്കിലും അതെങ്ങനത്തെ കാര്യങ്ങളാണ്, ഗൈബിയായ ചില കാര്യങ്ങൾ സഹാബി പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാരണം അത് സ്വന്തം അഭിപ്രായ പ്രകാരം പറയാൻ യാതൊരു സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ അതിന് പറയും മൗഖൂഫുൻ വലഹു ഹുക്മുൽ മർഫൂ, അത് സഹാബി വരെ ആണ് സനദ് ശരിയായതെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞതായി അതിന് ഹുക്മ്, അത് വിധി കൽപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഈ സഹാബി കേട്ടതായി. കാരണം എന്താ, അത് ഗൈബിയായ കാര്യങ്ങളാണെങ്കിൽ സഹാബത്ത് അതൊരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ള ഒരു അസറാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു നാല് കാര്യങ്ങളെ അവന്റെ കൈകൾ കൊണ്ട് പടച്ചിരിക്കുന്നു, ബാക്കിയുള്ളവയോട് അവൻ പറഞ്ഞു കൊൻ ഫഖാൻ. നാല് കാര്യങ്ങളെ അള്ളാഹു അവന്റെ ഇരു കൈകൾ കൊണ്ട് പടച്ചു, എന്നിട്ട് ബാക്കിയുള്ളതിനോട് അള്ളാഹു കൊൻ, നീ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാവുകയുണ്ടായി. ഒന്ന് അർശ്, അള്ളാഹുവിന്റെ അർശ്, അവന്റെ അർശ്, അവന്റെ അർശിന് മലയാളത്തിൽ സിംഹാസനം എന്നൊക്കെ പറയുന്നു. അള്ളാഹുവിന്റെ അർശ് അവന്റെ പടപ്പുകളിൽ ഏറ്റവും വലുതാണ്. രണ്ടാമത് കലം, കലം അള്ളാഹു എല്ലാം രേഖപ്പെടുത്താൻ പടച്ചിട്ടുള്ള അവന്റെ എഴുതാനുള്ള കലം, അതിനെ കൊണ്ടാണ് അള്ളാഹു എല്ലാം അതിനോട് അള്ളാഹു എല്ലാം എഴുതാൻ കൽപ്പിച്ചു, അതിനെയും അള്ളാഹു അവന്റെ കൈകൾ കൊണ്ട് പടച്ചു എന്നാണ്. മൂന്നാമത്തേത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദമിനെ അള്ളാഹു ഒരു കൈകൾ കൊണ്ട് പടച്ചു. നാല് ജന്നത്തു അദിൻ, ജന്നത്തു അദിൻ എന്ന സ്വർഗം, സ്വർഗത്തിന് പല പേരുകളുണ്ട്, അതിന്റെ സുഖങ്ങളും ദറജകൾക്കും ഒക്കെ അനുസരിച്ചത് പലതാണ്. ജന്നത്തു അദിൻ, അതും അള്ളാഹു അവന്റെ കൈകൾ കൊണ്ട് പടച്ചു. ബാക്കിയുള്ളതിനോട് അള്ളാഹു കുൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. അപ്പൊ ഈ നാല് കാര്യങ്ങൾ ഇങ്ങനെ പടച്ചതിൽ നിന്ന് അതിനുള്ള ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കാം. അതിലൊന്ന് അബൂന ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്, മനുഷ്യരുടെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അടുത്തത് വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല ഗുല്ലത് ഐദീഹിം ولعنوا بما قالوا بل يداه مبسوطتان ينفق كيف يشاء وقالت اليهود يهودികൾ പറഞ്ഞു യഹൂദന്മാർ പറഞ്ഞു യദുല്ലാഹി മഗ്ലൂല അല്ലാഹുവിന്റെ കൈ മഗ്ലൂലതായ കൈയാണ് ബന്ധിക്കപ്പെട്ട കൈയാണ് കെട്ടിയിടപ്പെട്ട കൈയാണ് ഗുല്ലത് ഐദീഹിം അല്ലാഹു പറഞ്ഞു അവരുടെ കൈകൾ ബന്ധിക്കപ്പെട്ടതാകട്ടെ ولعنوا بما قالوا അവരെ പറഞ്ഞത് കാരണത്താൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ഇരു കൈകളും നീട്ടിപ്പിടിച്ച കൈയാണ് ബന്ധിക്കപ്പെട്ട കൈയല്ല അവൻ ചെലവടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ യഹൂദികൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞ വളരെ മോശമായ വാക്കുകളുണ്ട് അള്ളാഹു ആറ് ദിവസം പഠിച്ചു ഏഴാമത്തെ ദിവസം വിശ്രമിക്കാൻ പോയി അള്ളാഹു ഇന്നല്ലാഹു ഫഖീറു വനഹ്നു അഗ്നിയ അള്ളാഹു ഫഖീറാണ് ദരിദ്രനാണ് ഞങ്ങളാണ് പണക്കാർ നഊദുബില്ലാ ഇങ്ങനെയുള്ള മോശമായ വാക്കുകൾ അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. പണ്ഡിതന്മാർ പറയുന്നത് വല്ലാഹു അലം, ബനു ഇസ്രായേൽ യഹൂദികൾ ഇത്ര കടുത്ത കുഫറിന്റെയും ഇത്ര കടുത്ത മനോഭാവത്തിന്റെയും ആളുകളായി മാറിയത് അവർ ഫിറൌനിന്റെ അടിമകളായിരുന്നതിന് ശേഷമാണ് എന്നാണ് വല്ലാഹു അലം. കാരണം അവന്റെ ക്രൂരതയും അവന്റെ അടിച്ചമർത്തലിനും വിധേയരായപ്പോ അവരങ്ങനെ കടുത്തുറച്ചുപോയി അവരുടെ കൽബ് എന്നാണ്. കാരണം സഹവാസത്തിനനുസരിച്ച് അങ്ങനെ മാറുന്നതാണല്ലോ. ചില ആളുകൾ ചില പ്രത്യേക ജോലിയും അതിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന ആളാകെ മാറിയിട്ടുണ്ടാവും. എന്താ പണ്ട് വളരെ സോഫ്റ്റായ ആളായിരിക്കും, പിന്നെ ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ആളാകെ മാറിയിട്ടുണ്ടാവും. കാരണം അങ്ങനത്തെ മേലെയുള്ള ആളുകളും അവരുടെ ദ്രോഹങ്ങളും പീഡനങ്ങളൊക്കെ സഹിച്ചിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അവരും അങ്ങനത്തെ അവസ്ഥയിലേക്ക് വളരെ കടുത്ത സ്വഭാവത്തിലേക്ക് പോകുന്നത് കാണാം. കാരണം അത് കൂടെ ഇരിക്കുന്നവരുടെ സ്വഭാവം പകരുന്നതാണ്. അത് പകരും, സംശയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന്. അപ്പൊ യഹൂദികൾ പറഞ്ഞു റബ്ബിനെ കുറിച്ച് വരെ, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിന്റെ കൈ കെട്ടിടപ്പെട്ട കൈയാണ്. ഉഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു ബലിയദാഹു മബ്സൂതതാൻ, അള്ളാഹു പറഞ്ഞു അവന്റെ കൈകൾ നീട്ടിപ്പിടിച്ച കൈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ കൈ നീട്ടിപ്പിടിച്ചതാണെന്ന് മാത്രമല്ല, മൽആ നിറഞ്ഞ കൈയാണ്, ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ലാ യഗീദുഹാ നഫഖത്തുൻ, ചെലവഴിക്കുന്നത് കൊണ്ട് അത് കുറയുന്നില്ല. നിങ്ങൾ കാണുന്നില്ല ആകാശഭൂമികൾ പടച്ചത് മുതൽ അവൻ എത്രയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എത്രയാണ് അവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുന്റെ കൈയിലുള്ളത് തീർന്നോ? തീർന്നില്ല. അപ്പൊ അള്ളാഹു ഇരു കൈകളുണ്ട്, അവനത് നീട്ടിപ്പിടിക്കും. അവൻ ഖിയാമത്ത് നാളിൽ അവന്റെ വലത് കൈയിൽ ആകാശത്തെ ചുരുട്ടിപ്പിടിക്കും, ഭൂമിയെ ചുരുട്ടിപ്പിടിക്കും എന്നൊക്കെ അള്ളാഹുവിന്റെ കിതാബിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്. അള്ളാഹു ഭൂമിയെ ചുരുട്ടിയെറിയും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മിമ്പറിൽ നിന്ന് കാണിച്ചു കൊടുത്തു എന്നാണ്. ഇപ്പൊ സഹാബത്തിന് നബി മിമ്പറിൽ നിന്ന് വീഴാൻ പോകുമോ എന്ന് തോന്നിപ്പോയി എന്നാണ്. അതിങ്ങനെയാണ് അള്ളാഹു എറിയുക എന്ന് പറയാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നതല്ല, മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് ചെയ്യുക. അപ്പൊ അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതൊരു പടപ്പിന്റേതും പോലെയല്ല, അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ ജലാലത്തിനും ആദമത്തിനും യോജിച്ച കൈകൾ റബ്ബിനുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിലൊരാളും തന്നെ ഈ ആയത്തുകളും ഹദീസുകളും ഓതി അമ്മരോട് പറഞ്ഞിട്ടില്ല അള്ളാഹിന്റെ യദ് എന്ന് പറഞ്ഞാൽ അത് കൈയല്ല അത് ശക്തിയാണ് എന്ന് മനസ്സിലാക്കണം. യദ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ആയിപ്പോയില്ലേ എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. അതാണ് അശാരികൾ പറയുന്നത്. ഇമാം അബുൽ ഹസൻ അൽ അശാരി അദ്ദേഹത്തിന്റെ മദ്ഹബിലാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഈ നാട്ടിലെ സമസ്തക്കാർ പറയുന്നത് അതാണ്. അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബിംബത്തെയാണ് ഇവർ ആരാധിക്കുന്നത്. മുജസ്സിമുകൾ, അള്ളാഹ്ക്ക് ഇങ്ങനെ ശരീരമുണ്ടെന്ന് പറയുന്ന മുജസ്സിമിയാക്കൾ എന്ന പടച്ച കക്ഷികളാണ് ഇവർ എന്നൊക്കെ ഇവർ അഹ്ലു സുന്നത്തിനെ ഇവിടുത്തെ സമസ്തക്കാർ ആരോപിച്ചെടുക്കാറുണ്ട്. അള്ളാഹുവിന് ജിസ്മുണ്ട്, ശരീരമുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് ജിസ്മുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അള്ളാഹുവും അവന്റെ റസൂലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു റസൂലും പറയാത്തത് നമ്മൾ ഉണ്ടെന്ന് പറയുകയില്ല, ഇല്ലെന്ന് നിഷേധിക്കുകയുമില്ല. കാരണം എന്താ, ഇല്ലെന്ന് അള്ളാഹു നിഷേധിച്ചതുണ്ട്, ഒരിക്കലും അവന് യോജിക്കാത്തത് അത് മാത്രമേ നമ്മൾ നിഷേധിച്ചു പറയുള്ളൂ. ഉണ്ടെന്ന് പറയാൻ അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി ഉണ്ടെന്ന് പറയണം, നമ്മളങ്ങനെ പറയും. ഇതൊക്കെ അള്ളാഹുന്റെ സിഫത്തുകളാണ്, അവന്റെ വിശേഷണങ്ങളാണ്, അവനിലുള്ളതാണ്. ഇവരെന്തു പറയും? ഇത് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കും യദ് എന്ന് പറഞ്ഞ കൈയല്ല ശക്തി എന്ന് വ്യാഖ്യാനിക്കണം എന്ന് പറയും. ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിലേക്ക് ചേർത്ത് യദെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് അള്ളാഹുവിന്റെ സിഫത്താണ്, അവന്റെ കൈയെന്നാണ്. അറബി മനസ്സിലാക്കുന്ന സഹാബത്തിന് അറബികൾക്ക് അറബി ഭാഷയിലാണ് അള്ളാഹു കിതാബ് ഇറക്കിയത്. അവർ യദെന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലാക്കിയോ അതന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. സഹാബത്താരും ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ച് അതെങ്ങനെയാണ് നബിയെ എന്ന് ചോദിച്ചിട്ടില്ല, നമുക്കത് ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. നേരായ ഇതിൽ നേർക്ക് നേരെ കിട്ടുന്ന അർത്ഥത്തിനെതിരായിരുന്നുവെങ്കിൽ, ഇതിന്റെ എതിരാണ് അതിന്റെ ശരിക്കും അർത്ഥമെങ്കിൽ അവർ നമുക്ക് പറഞ്ഞുതരും, അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, മുൻഗാമികൾ വിശ്വസിച്ചു അത് അള്ളാഹുവിന്റെ ഏതെന്നാൽ അവന്റെ യജ് അവന്റെ കൈ തന്നെ. എങ്ങനെയെന്ന് നമുക്കറിയില്ല, അത് നമ്മൾ വ്യാഖ്യാനിച്ചില്ലാതാക്കുകയില്ല, അത് എങ്ങനെയെന്ന് നമ്മൾ ചോദിക്കുകയില്ല. അതിൽ നമ്മൾ മുൻഗാമികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കും. ഇങ്ങനെയാണ് അഹ്ലു സുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഇമാം അഹ്മദ് അതുപോലെ മുൻകഴിഞ്ഞ താബികളും തബഅ് താബികളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇനി നോക്കൂ അള്ളാഹുവിന്റെ സിഫത്തുകളിൽ അടുത്തത്, അവന് ഐനാൻ ഇരു കണ്ണുകളുണ്ട് എന്ന സിഫത്താണ്. അള്ളാഹുവിന് വജുഹുണ്ട്, അവന് യദുണ്ട്, അവന് കണ്ണുകളുണ്ട്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു സൂറത്തു അത്തൂറിൽ, വസ്ബിർ ലിഹുക്മി റബ്ബിക് ഫഇന്നക ബിഅയുനിനാ. വസ്ബിർ, നീ ക്ഷമിക്കുക, ലിഹുക്മി റബ്ബിക് നിന്റെ റബ്ബിന്റെ തീരുമാനത്തിന്, നിന്റെ റബ്ബിന്റെ വിധി വരുന്നതുവരെ നീ ക്ഷമിക്കുക. ഫഇന്നക ബിഅയുനിനാ, നീ തീർച്ചയായും ബിഅയുനിനാ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലാണുള്ളത്, നമ്മുടെ ഐനിന് കീഴിലാണ് നീ ഉള്ളത്. നാം നമ്മുടെ ഐൻ കൊണ്ട് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതുപോലെ നീ നമ്മുടെ സംരക്ഷണത്തിലാണുള്ളത്. വഖൗലിഹി, അതുപോലെ അല്ലാഹു പറഞ്ഞു, വഹമൽനാഹു അലാ ദാതി അൽവാഹി വദുസുർ തജ്രി ബിഅയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. സൂറത്തു അൽഖമർ ആയത്താണിത്. വഹമൽനാഹു അലാ ദാതി അൽവാഹി വദുസുർ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, വഹമൽനാഹു, നൂഹ് നബിയെ ജനങ്ങളൊക്കെ നിഷേധിച്ചപ്പോ അള്ളാഹു പറയുന്നു വഹമൽനാഹു, നാം അദ്ദേഹത്തെ സഞ്ചരിപ്പിച്ചു കൊണ്ടുപോയി. അലാ ദാതി അൽവാഹി വദുസുർ, പലകകളും ആണികൾക്കും ഒക്കെ കൊണ്ടുണ്ടാക്കിയതിൽ, അതേതാ കപ്പൽ. വഹമൽനാഹു അലാ ദാതി അൽവാഹി വദുസുർ, അൽവാഹ് ലൗഹിന്റെ ജമാഅന അൽവാഹ് പലകകൾ, ദുസുർ ആണികൾ. തജ്രി, ആ കപ്പൽ സഞ്ചരിക്കുന്നു, ബിഅയുനിനാ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലായി. ജസാഅൻ, അത് പ്രതിഫലമാണ്, ലിമൻ കാന കുഫിർ, ആരാണോ നിഷേധിക്കപ്പെട്ടത് ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്, നൂഹ് നബി ആളുകൾ തള്ളിക്കളഞ്ഞു, അവ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ മുഴുവൻ മുക്കി നശിപ്പിച്ചു. അല്ലാഹു നൂഹ് നബിയെ അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി. ഇവിടെ അല്ലാഹു നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള കപ്പൽ എന്ന് പറഞ്ഞു. അതുപോലെ അടുത്തത് സൂറത്തു താഹായിൽ ആയത്താണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വലി തുസ്ന, ഓ മൂസ, താങ്കൾ വളരാൻ വേണ്ടി, അല ഐനി, എന്റെ കണ്ണിന് മുന്നിലായിക്കൊണ്ട്. അഥവാ ഇതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു, മൂസ, ചെറിയ പ്രായത്തിൽ നാം താങ്കളെ രക്ഷപ്പെടുത്തി, ഫിറാവുനിന്റെ കൊട്ടാരത്തിൽ വളർത്തി, മദീനയിലേക്ക് രക്ഷപ്പെടുത്തി. വാൽഖൈതു അലൈക മഹബ്ബത മിന്നി, എന്നിൽ നിന്നുള്ള ഒരു മഹബ്ബത്ത്, ഒരു സ്നേഹം ഞാൻ താങ്കൾക്ക് ഇട്ടുതന്നു. അതിന്റെ തഫ്സീറിൽ പല പണ്ഡിതന്മാരും പറയുന്നത് മൂസാ നബിയെ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്നതാണ്. സാഹിബിക്ക് അവന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വാൽഖൈതു അലൈക മഹബ്ബത മിന്നി, ഞാൻ താങ്കൾക്ക് എന്റെ ഒരു മഹബ്ബത്ത് ഇട്ടു തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ കൊന്നു കളയുന്ന ഫിറാവുൻ വരെ, ഈ ബനൂ ഇസ്രായേലിലെ കുട്ടികളൊക്കെ കൊന്നു കളയുന്ന ഫിറാവുൻ, ഫിറാവുന്റെ ഭാര്യ ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചെറുപ്പത്തിൽ കണ്ടപ്പോ ഇതിനെ കൊല്ലണ്ട പോറ്റെന്ന് പറഞ്ഞപ്പോ വേ സമ്മതിച്ചല്ലോ എന്നതുപോലെയാണെന്നാണ് വല്ലാഹു ആലം. പല മുഫസ്സറുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു തുസ്ന ആല ഐനി, നമ്മുടെ ഐനിന് മുകളിലായി താങ്കൾ വളരുവാൻ. വല്ലാഹുവിന് ഐനുണ്ട്, അവന് കണ്ണുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹുദ് ദജ്ജാൽ അവസാന കാലത്ത് വരും എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നിങ്ങളിലേക്ക് മസീഹുദ് ദജ്ജാൽ വരും, അവൻ പറയും അവൻ റബ്ബാണെന്ന്. ഇന്നഹു അഅവർ, എന്നാൽ അവൻ അഅവറാണ്, ഒറ്റക്കണ്ണനാണ്. വറബ്ബുക്കും ലൈസ ബിഅഅവർ, എന്നാൽ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ലെന്ന് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര വ്യക്തമായിട്ടാണ്, മസീഹുദ് ദജ്ജാലിന്റെ കണ്ണ്, അവന്റെ കണ്ണ്, അവനുള്ള കണ്ണെന്തോ അതവനുള്ള കണ്ണാണ്, മനുഷ്യന്റെ കണ്ണാണത്. എന്നാൽ അള്ളാഹുവിനു കണ്ണുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് രണ്ട്, അവന് ഒറ്റക്കണ്ണനല്ല റബ്ബ്. ഇത് രണ്ടു ചേർത്ത് പറയുന്നതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മസീഹുദ് ദജ്ജാലിനുള്ള ഒരു കണ്ണും അള്ളാഹുവിന്റെ ഇരു കണ്ണുകളിൽ ഒന്നും ഒരേപോലെയാണെന്നാണോ? ബുദ്ധിയുള്ള ആരും അങ്ങനെ മനസ്സിലാക്കില്ല. പക്ഷേ അതിൽ നിന്ന് എന്ത് കിട്ടി? ഐനെന്ന് പറഞ്ഞാൽ, കണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ കണ്ണ് നേട്ട എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? അത് തന്നെയാണ് അർത്ഥം, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മുടേതുപോലെയല്ല, ഒരു പടപ്പിന്റേതും പോലെയല്ല, ഒരു പടപ്പിന്റേതും പോലെയല്ല. അള്ളാഹു ഉണ്ടല്ലോ, ഉണ്ട്, നമ്മളും ഉണ്ടല്ലോ, ഉണ്ട്, നമ്മളൊക്കെ മൗജൂദാണ്, നമ്മളൊക്കെ ഇവിടെ ഉള്ളവരാണ്, അള്ളാഹു മുകളിലുള്ളവനാണ്. നേരിച്ച് നമ്മൾ ഒരേ പോലെയാണോ? അല്ലല്ലോ. ഇവിടെ ഉണ്ടാവുക, വുജൂദ് ഉണ്ടാവുക എന്നത് നമ്മളുണ്ട്, റബ്ബുമുണ്ട്, നമുക്ക് സമയമുണ്ട്, അള്ളാഹുവിന് സമയമുണ്ട്, രണ്ടൊരു പോലെയല്ല. എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഐൻ, അവനൊരു കണ്ണുകളുണ്ട്, എന്നാൽ അതൊരിക്കലും നമ്മുടേതുപോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾ പറയുന്നത് പോലെ ഒരു ശക്തി. അങ്ങനെ ചില ആള് റബ്ബിനെ പറ്റി പറയാം, ഒരു ശക്തി അല്ലാതെ അള്ളാഹുവിനുള്ള ഒരു സിഫത്തുകളും അവർ മനസ്സിലാക്കുകയില്ല. എന്തൊക്കെയോ അള്ളാഹുവിനെ കുറിച്ച് പരിചയം, അരൂപിയായ അല്ലെങ്കിൽ അങ്ങനെ വിശേഷണങ്ങളില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ല, അള്ളാഹു എല്ലാ നല്ല വിശേഷണങ്ങളും ഉള്ളവന്, ഒരു മോശമായ വിശേഷണവും ഇല്ലാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അവന് ഐനുകളുണ്ട്, അവന് വജ്ഹുണ്ട്, മുഖമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹിജാബുഹു നൂർ, അവന്റെ മുഖത്തിന് മുന്നിലുള്ള മറ അത് പ്രകാശത്തിന്റെ മറയാകുന്നു. ലൗ കശഫത്, ആ മറയെങ്ങാനും അവൻ നീക്കിയിരുന്നുവെങ്കിൽ, ലഹറഖത് സുബ്ഹാത് വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവന്റെ മുഖത്തെ പ്രകാശം കൊണ്ട് അവന്റെ ദൃഷ്ടി എത്തുന്നതുവരേക്കുള്ള മുഴുവൻ പടപ്പുകളും കരിഞ്ഞുപോയേനെ, കത്തിച്ചാമ്പലായിപ്പോയേനെ. അള്ളാഹുവിന്റെ മുഖത്തിന്റെ ഹിജാബ് എങ്ങാനും അവൻ നീക്കിയിരുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. അവന് യോജിച്ച രൂപത്തിൽ ഇതുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. ഇത് യഥാർത്ഥ രൂപത്തിൽ പഠിച്ചവന് റബ്ബിനെ കുറിച്ച് പേടിയുണ്ടാവുക. എന്താണ് റബ്ബിനെ കുറിച്ച് പേടിയില്ലാത്തത് കൊണ്ടാണ് മുസ്ലിയാക്കന്മാർക്ക് റബ്ബിനെ പേടിയില്ലാത്തത്? റബ്ബിനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ട്. അള്ളാഹിനെ കുറിച്ച് അവർക്കറിയില്ല, അള്ളാഹുവിനെ കുറിച്ച് അവരറിയില്ല. എന്തൊക്കെ മുസ്ലിയാക്കന്മാർ പരിഹസിക്കാറുണ്ട്, അള്ളാഹു എവിടെ? പണ്ട് പിന്നെ അൽമനാറു മാസികയിൽ ഒരു ലേഖനം വന്നു, അതിലുണ്ടായിരുന്നു അള്ളാഹു എവിടെ. അപ്പോ ഇയാള് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചെന്താ, സുബ്ഹാനല്ല, നമുക്ക് നമ്മുടെ നാവിന് യോജിക്കാത്ത വാക്കാണത്, നമ്മുടെ നാവിന് യോജിക്കാത്ത വാക്കുകൊണ്ട് റബ്ബിനെ പരിഹസിച്ചു. എന്നിട്ടൊരു കാണായിട്ട് പരസ്യം കൊടുത്തതാണ്, നഊദു ബില്ലാ, നഊദു ബില്ലാ, റബ്ബിനെ കാണാതെ ഇവര് പരസ്യം കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം അത്, അള്ളാഹു എവിടെ, അയ്നല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചതല്ലേ. അതിന് തൊട്ടു താഴെ അള്ളാഹു ആകാശത്തിൽ എന്ന് വേറൊരു ഹെഡിങ് കൂടി ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ. അള്ളാഹു ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്നാണ് അതിന്റെ അർത്ഥം, ഉപരിയിൽ എന്നാണ് അർത്ഥം. മുകളിൽ എന്ന അർത്ഥത്തിൽ ആകാശത്തിൽ എന്ന് പറയാം, യഥാർത്ഥത്തിൽ അവൻ ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണ്, ഉപരിയിൽ. അപ്പൊ പറഞ്ഞു, ആ കിട്ടിപ്പോയി. എന്തൊക്കെ പറഞ്ഞു, റബ്ബിനെ പരിഹസിക്കുക, റബ്ബിനെ പരിഹസിക്കുക, ഒരു പേടിയുമില്ലാതെ. അള്ളാഹുവിനെ പേടിയില്ലാത്തവനെ പിന്നെ ആരെ പേടിയുണ്ടാവാന്? അള്ളാഹുവിനെ പേടിയില്ലാത്തവൻ പിന്നെ എന്ത് തോന്നിവാസമാണ് അവൻ ചെയ്യാതിരിക്കുക? റബ്ബിനെ കുറിച്ചില്ലാത്തത് പറയുക, അള്ളാഹുവിന്റെ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇല്ലാത്തത് പറയുക, ഇതിനൊന്നും ഇവർക്ക് മടിയില്ലാത്ത എന്താ, റബ്ബിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, അള്ളാഹുവിനെ കുറിച്ച് ഇവർക്ക് പേടിയില്ല. യഹൂദികളുടെ സ്വഭാവം, യദുല്ലാഹി മഖ്ലൂല നല്ലാഹ ഫഖീറു വനഹ്നു അഗ്നിയ എന്നൊക്കെ പറഞ്ഞ യഹൂദികളുടെ സ്വഭാവം. നസ്അലുല്ലാഹുൽ ആഫിയ. ഇനി നോക്കുക, അള്ളാഹുവിന്റെ അടുത്ത ചില സിഫത്തുകൾ പറയുകയാണ്. അള്ളാഹുവിന്റെ സംഅ്, അതുപോലെ അള്ളാഹുവിന്റെ ബസർ, അള്ളാഹുവിന്റെ സംഅ്ഉം അതുപോലെ അള്ളാഹുവിന്റെ റുഇയത്തും. അള്ളാഹു കാണുന്നവനാണ്, അതുപോലെ അവൻ കേൾക്കുന്നവനാണ്. റആ എന്നും പറയും കണ്ടതിന്, അതുപോലെ അബ്സറ എന്നും പറയും കണ്ടു എന്നതിന്. നോക്കൂ സൂറത്തു മുജാദലയിലെ ഒന്നാമത്തെ ആയത്ത്, ഇത്ര നല്ല ആയത്താണ്. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تحاوركما. അതാണ് ഷേഖുൽ ഇസ്ലാം എടുത്തു കൊടുത്തത്, ബാക്കി കൂടി ഉണ്ട്. ان الله سميع بصير. ഈ ആയത്തിൽ മൂന്ന് തവണ അല്ലാഹു അവന്റെ സംഅ് പറഞ്ഞു. قد سمع, ഒന്ന്, അല്ലാഹു കേട്ടിരിക്കുന്നു. قول الذي قد سمع الله قول التي, ആ സ്ത്രീയുടെ വാക്ക്, തുജാദിലുക ഫീ സൗജിഹ, തന്റെ ഭാര്യയുടെ കാര്യത്തിൽ താങ്കളോട് സംസാരിക്കുന്ന ആ സ്ത്രീയുടെ വാക്ക്, ഓ നബി, അള്ളാഹു കേട്ടിരിക്കുന്നു. തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ താങ്കളോട് സംസാരിക്കുന്ന ആ സ്ത്രീയുടെ വാക്ക്, ഓ നബി, അള്ളാഹു കേട്ടിരിക്കുന്നു. വതഷ്തകി ഇലല്ലാഹ്, അള്ളാഹുവിനോട് ശിക്കായത്ത് പറയുന്ന, ആവലാതി പറയുന്ന ആ സ്ത്രീയുടെ വാക്ക്, വല്ലാഹു യസ്മഉ, അള്ളാഹു കേൾക്കുന്നു. ആദ്യം എന്ത് പറഞ്ഞു, ഖദ് സമിഅ, വീണ്ടും വല്ലാഹു യസ്മഉ, അള്ളാഹു കേൾക്കും. തഹാവുറക്കുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഹിവാർ, സംഭാഷണം അള്ളാഹു കേൾക്കുന്നു. അള്ളാഹു സമീഉം ബസീറുമാൻ, അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാണ്. വീണ്ടും സമീഅ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയുമോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പരാതി വന്ന് പറഞ്ഞത് ഒരു സാധു സ്ത്രീയാണ്, ഖൗല എന്നു പേരുള്ള ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓ നബി, എന്റെ ഭർത്താവ് എന്താ ചെയ്ത്, എന്നെ ലിഹാർ എന്ന് പറയുന്ന ജാഹിലിയത്തിലെ, ജാഹിലിയ കാലത്തിൽ ഒരു മോശമായ ആചാരമുണ്ട്, ഭാര്യയോട് പറയും, ഇന്ന് മുതൽ നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഹറാമാണ്, മഹറമാണ് എന്ന് പറയും. ജാഹിലിയത്തിലൊരു ദുരാചാരമായിരുന്നു അത്. അള്ളാഹു അതിന് പ്രായശ്ചിത്തവും അതുപോലെ കഫാറത്തും കടുത്ത നടപടികൾ ഇസ്ലാമിൽ അതിൽ വെച്ചു. പാടില്ലാത്ത കാര്യമാണ് ലിഹാർ എന്നത്. ചെയ്തു പോയാൽ അള്ളാഹു അതിന് കടുത്ത ചില പ്രായശ്ചിത്തങ്ങൾ വെച്ചിട്ടുണ്ട് സൂറത്തു മുജാദലയിൽ. നമുക്ക് കാണാം റമദാനിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയാലുള്ള കഫാറത്ത് പോലത്താണ് അതിന്റെ കഫാറത്ത്, രണ്ടു മാസത്തെ നോമ്പ് പോലെയുള്ളതൊക്കെ അതിൽ വരുന്നുണ്ട്. ഈ സ്ത്രീ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എന്റെ ഭർത്താവ് എന്നോട് ചെയ്ത പണി എന്തറിയോ, എന്റെ യൗവനം അയാള് തിന്നു തീർത്തു. യൗവനകാലത്തൊക്കെ ഞാൻ അയാൾ കൂടെയായിരുന്നു, എനിക്കിതാ കുറെ മക്കൾ, എന്നിട്ട് ഇപ്പൊ പ്രായമായപ്പോ എന്നെ അയാൾ വിഹാർ ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയുകയും അവരിടക്കിടെ മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് റബ്ബിനോട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത് പറയുക, എന്നിട്ടോ ശിക്കായച്ച റബ്ബിനോട്. അത് റസൂലുള്ളാഹിനോടല്ല, അതല്ലാഹുവിനോടാണ്, അത് അള്ളാഹുവിനോടാണ്. ഇവിടെ മുസ്ലിയാക്കന്മാരെ പഠിപ്പിക്കുന്ന എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശിക്കായച്ച് പറയാൻ, ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഓ ഖൈറായ നബിയെ താങ്കളോടാണ് ഞാൻ അവലാതി പറയുന്നത്. ഈ മഹദിയായ സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് കെട്ടുപഠിച്ച ഈ സ്ത്രീ എന്താണ് പറയുന്നത്, ആ വതഷ്തകീ ഇലല്ലാഹ്, ഒരു അള്ളാഹുവിനോട് ശിക്കായത്ത് പറയുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഈ സ്ത്രീ വന്ന് പരാതി പറയുമ്പോ വീട്ടിന്റെ അകത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ വസഅ സംഉഹു അൽഅസ്വാത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ മാത്രം സംഉ വിശാലമായ അള്ളാഹുവിനാണ് സ്തുതി, അവൻ എത്ര പരിശുദ്ധനാൻ. കാരണം തൊട്ടടുത്ത് ഒരു ചുമരുചിപ്പുറത്ത് ഞാനുണ്ട്, പക്ഷെ അവർ പറയുന്നത് മുഴുവൻ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല, ചെറുത് കേൾക്കും ചെറുത് കേൾക്കുന്നില്ല, അങ്ങനെയാണ്. പക്ഷെ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു കേട്ടു. പല റിവായത്തുകളും വന്നിട്ടുണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഈ സ്ത്രീയെ അവർ ബഹുമാനിക്കാറുണ്ടായിരുന്നു എന്നാണ്. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഉത്തരം നൽകിയ സ്ത്രീയാണിത്, റളിയല്ലാഹു അൻഹ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ശിക്കായത്ത് പറഞ്ഞു, അള്ളാഹു കേട്ടു, അള്ളാഹു സമഉണ്ട്, അവനെല്ലാം കേൾക്കുന്നതാണ്, ഒരു ശബ്ദവും വിട്ടുപോകാതെ കേൾക്കുന്ന റബ്ബാണ് സുബ്ഹാനഹു വതആല. ഇത് മനസ്സിലാക്കിയവൻ എങ്ങനെയാണ് അള്ളാഹു വെറുപ്പിക്കുന്നത് പറയാൻ, അള്ളാഹുവിനെ വെറുപ്പിക്കുന്നത് പറയാൻ എങ്ങനെയാണ് സാധിക്കുക? അള്ളാഹു എല്ലാം കേൾക്കുന്നത്, ആര് കേട്ടിട്ടില്ലെങ്കിലും റബ്ബ് കേൾക്കും. നമ്മൾ എന്ത് ചെയ്യുന്നതും പതുങ്ങി പതുങ്ങി ചെയ്യുന്നതും ഒച്ചയിടാതെ ചെയ്യുന്നതും അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു കാണുന്നു. അടുത്തത് സൂറത്തു ആല ഇംറാനിൽ ആയത്താണ്, ലഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറു വനഹ്നു അഗ്നിയാ സനക്തുബു മാ ഖാലു. ലഖദ് സമിഅ അല്ലാഹു, അല്ലാഹു കേട്ടിരിക്കുന്നു, ഖൗല അല്ലദീന ഖാലു, ആ പറഞ്ഞവരുടെ വാക്ക്, ഇന്നല്ലാഹ ഫഖീർ വനഹ്നു അഗ്നിയാ, ഇത് യഹൂദികൾ പറഞ്ഞതാണ്, അല്ലാഹു ഫഖീറാണ്, അവൻ ദരിദ്രനും, വനഹ്നു അഗ്നിയാ, ഞങ്ങൾ ധനികരുമാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് അല്ലാഹു കേട്ടിരിക്കുന്നു. ഇത് ശക്തമായ താക്കീദാണ്. സനക്തുബു മാ ഖാലു, അവർ പറഞ്ഞത് നാം രേഖപ്പെടുത്തുന്നതാണ്. ഇനി നോക്കുക അടുത്ത ആയത്ത്, ഇതിൽ എന്തുണ്ട്, അല്ലാഹു അല്ലാഹുവിന്റെ സമ കേട്ടു എന്നതുണ്ട്. അടുത്തത് ഇന്നനി മഅകുമാ അസ്മഉ വഅറ, ഇന്നനി മഅകുമാ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അസ്മഉ ഞാൻ കേൾക്കുന്നു, വഅറ ഞാൻ കാണുന്നു. ഇത് മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അള്ളാഹു പറഞ്ഞതാണ്. ആരുടെക്ക് പോകുമ്പോ, ഫിറാവിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോ അവർ പേടിച്ചു. അള്ളാഹു പറഞ്ഞു, ഞങ്ങളുടെ കൂടെയുണ്ട്, അസ്മഉ വഅറ, കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും. അടുത്തത് നോക്ക്, എന്നിട്ട് നമുക്കൊന്ന് വിശദീകരിക്കാനുണ്ട് ഇൻഷാഅല്ലാഹ്. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അം യഹ്സബൂന, അവർ വിചാരിക്കുകയാണോ, അന്നാ ലാ നസ്മഉ, നാം കേൾക്കുകയില്ലെന്ന്, സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യവും, നജ്വാഹും, അവരുടെ ഗൂഢാലോചനയും, കുറച്ചാളുകൾ ഇരുന്ന് സംസാരിക്കുന്നതിനാണ് നജ്വാ എന്ന് പറയുക. ബല അല്ല, വറുസുലുന, നമ്മുടെ ദൂതന്മാർ, ലദൈഹിം, അവരുടെ അടുത്തിരുന്ന്, യക്തുബൂൻ, രേഖപ്പെടുത്തുന്നുണ്ട്. വഖൗലിഹി, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലം യഅലം ബിഅന്നല്ലാഹ യറ, ഇനിയുള്ളത് റുഅ്യ, അല്ലാഹുവിന്റെ കാഴ്ചയെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ്. അതിനു മുമ്പ് നോക്ക്, ഇവിടെ ഒന്നാമത്തേതിൽ ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞ സ്ത്രീയുടെ ശബ്ദം അല്ലാഹു കേട്ടിരിക്കുന്നു. രണ്ടാമത് യഹൂദികളോട് അള്ളാഹു പറയുകയാണ്, അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അള്ളാഹിനെ കുറിച്ച് മോശമായി പറഞ്ഞ അവരുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. പിന്നുള്ളതോ മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഞാൻ നിങ്ങളുടെ കൂടെ കണ്ടും കേട്ടും കൂടെയുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അള്ളാഹു പറഞ്ഞു, രഹസ്യം, അവരുടെ രഹസ്യവും ഗൂഢാലോചനയൊന്നും നാം കേൾക്കുകയില്ല എന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത് എന്ന്. ഇതെല്ലാം നോക്കൂ, എല്ലാം ഒരുപോലെയല്ല. അള്ളാഹു ആദ്യം പറഞ്ഞത് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്ന, അവനിൽ തന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പ്രതീക്ഷ അർപ്പിച്ച സ്ത്രീയോടാണ് അവരുടെ വാക്ക് കേട്ടു എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ സമ, അവൻ കേൾക്കുന്നു എന്നത് ദുആ ചെയ്യുന്നവൻ ആശ്വാസമാണ്. അള്ളാഹു ഒരിക്കലും കേൾക്കാതെ പോകുന്നില്ല. നിനക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ട് നീ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു കേൾക്കുന്നില്ല? അള്ളാഹു കേൾക്കുന്നില്ലെന്നാണോ, അള്ളാഹു കാണുന്നില്ലെന്നാണോ? അല്ല. ദുആ ചെയ്യുന്നവന്റെ ദുആ അള്ളാഹു കേൾക്കുന്നു. അതുപോലെ റബ്ബിനെ കുറിച്ച് മോശമായത് പറയുന്നവരുടെ വാക്ക് അള്ളാഹു കേൾക്കുന്നു, അത് റബ്ബിന്റെ താക്കീദാണ്. അതുപോലെ നബിമാരോട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അഥവാ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും, അള്ളാഹു മുകളിലാണുള്ളതെങ്കിലും അവരോട് കേൾക്കുന്നവനായി കാണുന്നവൻ ഞാനുണ്ടെന്ന് പറയുന്നത് അവർക്ക് ആശ്വാസവും അള്ളാഹുവിന്റെ സംരക്ഷണം വാഗ്ദാനം ചെയ്യലുമാണ്. അപ്പൊ ഓരോരുത്തർ ഓരോ സന്ദർഭത്തിൽ ഇത് കാണും കേൾക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ രഹസ്യവും രഹസ്യമായ സംഭാഷണവും അള്ളാഹു കേൾക്കുന്നില്ല എന്നാണോ വിചാരം? അതുകൊണ്ട് ഏത് തെറ്റിന് ആരൊരുമിച്ച് കൂടിയാലും, തെറ്റുകൾ ചെയ്യാൻ ആളുകൾ ഗൂഢാലോചന നടത്തും, വൃത്തികേടുകൾ ചെയ്യാൻ ആളുകൾ രഹസ്യമായിട്ട് ഒക്കും ഫോണിലും അല്ലാതെയൊക്കെ, റബ്ബിന് വെറുപ്പുള്ള എന്തെങ്കിലും വൃത്തികേടിന് ആളുകൾ ഒത്തേക്കും, അള്ളാഹു കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, എത്ര വലിയ പദ്ധതികളും പ്ലാനുകളും ആരൊക്കെ തീരുമാനിച്ചാലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കുൻ എന്ന് പറയുമ്പോഴേക്കും ഫയക്കൂൻ അതുണ്ടാകും. ഇങ്ങനെയുള്ള റബ്ബിൽ തവക്കുലാക്കുന്നതാണോ അവലംബിക്കുന്നതാണോ നല്ലത്? അല്ല ദുനിയാവിൽ നമുക്ക് തന്നെ ഒരു എത്തുംപിടിയും കിട്ടാത്ത പദ്ധതികളുടെ പിന്നാലെ പോകുന്നതാണോ? യാതൊരു സംശയമില്ല, അള്ളാഹു തവക്കുലാക്കലാണ്. അള്ളാഹു തവക്കുലാക്കുക, ശരീരം കൊണ്ട് അള്ളാഹു നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, അതിലപ്പുറത്ത് വലിയ പദ്ധതികൾ, അതാണ് ജനങ്ങളെ പിടിച്ചു നിർത്തുന്ന പല ആളുകളും പല പല എന്താണ് പാർട്ടികളും ഒക്കെ അങ്ങനെയാണ്. വലിയ വലിയ പദ്ധതികളിലാണ് ആളുകളെ പിടിച്ചു നിർത്തുക. ഇന്ന് നമ്മൾ അങ്ങനെ നീങ്ങിയതുകൊണ്ട് ഇങ്ങനെയായി, നമ്മൾ ഇങ്ങനെ നീങ്ങിയാൽ ഇനി അങ്ങനെയാവും എന്നൊക്കെ പറയും. അള്ളാഹിന്റെ ഖദർ, അള്ളാഹിന്റെ തീരുമാനം എന്നൊന്നും ചിലപ്പോൾ പറയുക കൂടെയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കേൾക്കുന്നു, കാണുന്നു. ഇനി നോക്കൂ, അള്ളാഹുവിന്റെ റുഇയ അവൻ കാണുന്നു എന്നത് പറയുന്ന ആയത്തുകൾ. വഖൗലിഹി അലം യഅലം ബി അന്നല്ലാഹ യറാ, ഏത് സൂറത്തിലാ? സൂറത്തു ഇഖ്റാ, ഇഖ്റാ ബിസ്മി. അലം യഅലം ബി അന്നല്ലാഹ യറാ, അവൻ അറിയുന്നില്ലേ? അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ? ബി അന്നല്ലാഹ യറാ, അള്ളാഹു കാണുന്നുണ്ടെന്ന്. അബൂജഹലിനെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകളാണ് ഇതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ ബുദ്ധിമുട്ടിക്കാൻ വന്ന അബൂജഹൽ, അബൂജഹൽ പറഞ്ഞു എന്താണ്, അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കുമ്പോ ഞാൻ ചവിട്ടി കഴുത്തിന് ചവിട്ടി ഞെരിച്ചു കളയും എന്ന് അബൂജഹൽ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെങ്ങാനും അതിന് വന്നിരുന്നുവെങ്കിൽ അവനെ മലക്കുകൾ കഷ്ണം കഷ്ണമായി പറിച്ചെടുക്കുമായിരുന്നു. വന്നില്ല, പേടിച്ച് തിരിച്ചുപോയി എന്നാണ്, ഒരു തീ കണ്ടു തിരിച്ചുപോയി എന്നാണ്. അപ്പോ അവൻ അബ്ദൻ ഇദാ സല്ല, ഒരുവനെ കണ്ടില്ല നിസ്കരിക്കുന്ന നമ്മുടെ അടിമയെ തടയാൻ ചെന്നവൻ, അവനെ താക്കീത് ചെയ്ത് അള്ളാഹു പറയുന്നു, അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ല, ബി അന്നല്ലാഹ യറാ, അള്ളാഹു കാണുന്നുണ്ടെന്ന്. ഇനി അല്ലദീ യറാക ഹീന തഖൂം, അല്ലദീ ആ റബ്ബാകുന്നു യറാക, നിന്നെ കാണുന്നത്, ഹീന തഖൂം, നീ എഴുന്നേൽക്കുമ്പോഴും, വതഖല്ലുബക ഫിസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെയുള്ള നിന്റെ ചലനങ്ങളും, നീ സുജൂദ് ചെയ്യുമ്പോൾ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നിന്നെ കാണുന്ന റബ്ബ്, അള്ളാഹുവിന്റെ റുഇയ ഇവിടെ പറഞ്ഞു. അടുത്തത് വഖുലി അമലു, താങ്കൾ പറയൂ നബിയെ, ഇഅമലു, അവർ അവരുടെ അമൽ ചെയ്യാൻ, പ്രവർത്തിക്കാൻ, ഫസയറല്ലാഹു അമലക്കും, അള്ളാഹു നിങ്ങളുടെ പ്രവൃത്തി കാണുന്നതാണ്. വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലുകളും, വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനം കാണുന്നതാണ്. ആയത്തിന്റെ തഫ്സീറിൽ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ എന്ന താബിഈ, അദ്ദേഹം പറഞ്ഞു, പരലോകത്ത് അള്ളാഹു ഇവരുടെ ഇവർ ചെയ്ത പ്രവൃത്തി, മുനാഫിക്കുകളെ കുറിച്ചിറങ്ങിയ ആയത്താണിത്, തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ കാണാം, സൂറത്തു തൗബയിലായത്, സൂറത്തു തൗബയിൽ മുനാഫിക്കുകളെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞതെന്ന് നമുക്കറിയാം. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങളുടെ പ്രവൃത്തി അള്ളാഹു കാണുന്നു. പരലോകത്ത് അള്ളാഹു അവന്റെ റസൂലിനും ബാക്കി മുഅ്മിനുകൾക്കും എല്ലാവർക്കും അള്ളാഹു ഇത് കാണിച്ചു കൊടുക്കും. നിങ്ങൾ അവരെ ചതിക്കാനോ അവരെ മോശമാക്കാനോ മെനക്കെട്ടാൽ, ദുനിയാവിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന മുഅ്മിനുകൾക്ക് ആളുകൾക്ക് നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ കളിയൊക്കെ അള്ളാഹു കാണിച്ചു കൊടുക്കും എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അവ നോക്കൂ, ഈ പറയപ്പെട്ട ആയത്തുകളിലൊക്കെ അള്ളാഹുവിന്റെ റുഇയ, അവൻ നമ്മൾ കാണുന്നു എന്നത് വന്നു. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ നന്നാവേണ്ടതും നന്നാക്കേണ്ടതും. ചില ആളുകൾ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ എപ്പോഴും എന്തേ പറയൂ, നീ അങ്ങനെ ചെയ്ത എന്നെ അടിച്ച് അങ്ങനെ ശരിയാക്കി കളയും, ഇങ്ങനെ ശരിയാക്കി കളയും എന്ന് പറയും. അല്ലെങ്കിൽ ഇന്ന് ഉസ്താദ് വരട്ടെ പറഞ്ഞുകൊടുക്കാം, ഉപ്പ വരട്ടെ പറഞ്ഞുകൊടുക്കാം, ഇങ്ങനെ മാത്രം പറഞ്ഞ് പേടിപ്പിക്കും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഉപദേശിച്ചിട്ടുള്ള എന്താ, അള്ളാഹുവിനെ പറഞ്ഞവരെ പേടിപ്പിക്കുമെന്നാണ്, അള്ളാഹുവിനെ പറഞ്ഞവരെ പേടിപ്പിക്കുമെന്നാണ്. റബ്ബിനെ പറഞ്ഞ് പേടിപ്പിച്ചു നോക്ക്, റബ്ബിനെ കുറിച്ച് പറഞ്ഞ കുട്ടികൾ എന്ത് കളിക്കും, അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ വേണം, അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്നോ അടിക്കാൻ പാടില്ല എന്നോ അല്ല, 10 വയസ്സായ കുട്ടികളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള അദബ് പഠിപ്പിക്കാനും 10 വയസ്സായ കുട്ടികളെ അടിക്കാം. ഗൈറു മുബറിഹിൻ വല മുഹീനിൻ, അപമാനിക്കാത്ത അടി, അതേപോലെ പരിക്ക് പറ്റാത്ത അടി, രണ്ട് നിബന്ധന ഉണ്ട്. ഒന്ന്, അപമാനിക്കുന്ന അടി അടിക്കാൻ പാടില്ല. എന്താ, മൊത്തടിക്കുക, അവൾ ആളുകളെ മുന്നിൽ വെച്ച് കുട്ടി ആകെ മനസ്സ് മുറിഞ്ഞു പോകുന്ന രൂപത്തിൽ അടിക്കുക, അത് പാടില്ല. കടുത്ത തെറ്റാണ് മുഖത്തടിക്കാനുള്ളത്, ഒരിക്കലും പാടില്ല. ചില അധ്യാപകർക്കൊക്കെ ഉണ്ടായ സ്വഭാവം, ചില ടീച്ചർമാർക്കൊക്കെ മുഖത്തടിക്കും, അവനവന്റെ കുട്ടിനെ വേറെ ആളടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത് ഓർമ്മ ഉണ്ട്. ഇത് ആരാന്റെ കുട്ടിയാണല്ലോ, അപ്പൊ അടിക്കും, മുഖത്തടിക്കും, വളരെ ഗുരുതരമായ തെറ്റാണ്, പാടില്ല. അതുപോലെ മുബര്രിഹായ അടി, പരിക്ക് പറ്റുന്ന അടി, അതടിക്കാൻ പാടില്ല. നിസ്കരിക്കാത്തതിന് പോലും, അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യത്തിന്റെ കാര്യം പറയാനുണ്ടോ, നിസ്കാരത്തിനേക്കാളും വലിയ വാജിബ് എന്താണുള്ളത്. അതിന് താഴെ പ്രായമുള്ള കുട്ടികളെ അടിക്കരുതെന്നാണ്, നമുക്കെന്തെങ്കിലും ആ ചെയ്ത കാര്യം പിടിച്ചിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലും പേന ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചെറിയ അടിയുണ്ടല്ലോ, ആ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നറിയിക്കാനുള്ള അടിയല്ലാതെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരിക്കലും അടിക്കാനേ പാടില്ല. മാത്രല്ല, അടി എന്തിനായിരിക്കണം, തഅദീബിന് വേണ്ടിയായിരിക്കും, അദബ് പഠിപ്പിക്കാൻ വേണ്ടിയേ അടിക്കാൻ പാടുള്ളൂ. അവനവന്റെ ദേഷ്യം തീർക്ക അടിക്കാൻ പാടില്ല, തന്റെ കോപം തീർക്കാൻ വേണ്ടി അടിച്ച് പണിയാക്കുക എന്നതൊരിക്കലും പാടില്ലാത്തതാണ്, അത് കടുത്ത തെറ്റാണ്. അപ്പൊ അള്ളാഹുവിനെ പറഞ്ഞ് പേടിപ്പിച്ചു നോക്ക് കുട്ടികളെ, അവനെ അള്ളാഹു കാണുന്നുണ്ട്, റബ്ബ് കാണുന്നുള്ള ഓർമ്മ വേണം. എന്തിനാ അള്ളാഹു ലുഖ്മാന്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്? എന്താ ലുഖ്മാൻ അവനോട് പറഞ്ഞത്? യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത്തി ഔ ഫീ അർദി യാതി ബിഹാ അല്ലാഹ്. മോനെ, ഒരു ചെറിയ കടുകുമണിയോളമുള്ള കാര്യമാണെങ്കിലും ശരി, ഒരു അണുമണിയോളമുള്ളതാണെങ്കിലും, അത് ആകാശത്തിലെവിടെയാണെങ്കിലും ഭൂമിയിലെവിടെയാണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരും, അള്ളാഹു കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ആണ് നാം പേടിപ്പിക്കേണ്ടത്. നമ്മളും അങ്ങനെ തന്നെയാണ് അള്ളാഹിനെ പേടിക്കേണ്ടത്. ബാക്കിയുള്ളവരെ പറഞ്ഞ് പേടിപ്പിക്കരുതെന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ തുഹ്ഫത്തുൽ മൗദൂദ് ഫി അഹ്കാമിൽ മൗലൂദ് എന്ന് പറയുന്ന കിതാബിൽ കുട്ടികളെ എങ്ങനെ പോറ്റിക്കൊണ്ടിരണം എന്നതാണ് ആ കിതാബിന്റെ വിഷയം തന്നെ. അതിൽ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും പേടിപ്പിക്കരുതെന്നാണ് കുട്ടികളെ. പേടി വല്ലതും പേടിച്ച ഉടനെ പേടി മാറ്റി കൊടുക്കണമെന്നാണ്, കാരണം പേടിച്ച് പേടിച്ചോണ്ടന്മാരായി വളരാന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. ധൈര്യം, ഷജാഅ എന്നത് സൽസ്വഭാവങ്ങളിലൊന്നാണ്, ഷുജാഅത്തുണ്ടാന്നുള്ളത്. അപ്പൊ ആ സൽസ്വഭാവം മാറ്റി വെറും ജുബിൻ, വെറും ഭീരുക്കളാക്കി കുട്ടികളെ വളർത്താന്നുള്ളത് പാടില്ല. പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടായാൽ പേടി മാറ്റി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ പേടിപ്പിച്ച് വളർത്താന്നുള്ളത് എങ്ങനെ ഉണ്ടാവും? ഇപ്പോ അത് കടിക്കും, ഇന്നത് വരും, അത് വന്ന് കടിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ചോറ് കൊടുക്കാനും ഇതിനൊക്കെ പേടിപ്പിക്കാന്നുള്ള സ്വഭാവം സ്ത്രീകൾക്കും പലർക്കും ഉണ്ട്, അത് പാടില്ലാത്തതാണ്. അങ്ങനെ പേടിപ്പിക്കരുത്. അള്ളാഹുവിനെ പറഞ്ഞാണ് പേടിപ്പിക്കേണ്ടത്. മോശമായ അവരെന്തെങ്കിലും മോശത്തരം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോഴോ അള്ളാഹു അവന്റെ ദീൻ നന്നായി പാലിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം സല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലഹ നബിയന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.